പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്നു, നിരീശ്വരവാദി ധ്യാനഗുരുവായതിൻ്റെ പിന്നിൽ. ആധുനിക ലോകത്തെ സുവിശേഷവൽക്കരിക്കുവാൻ കഠിനമായി അധ്വാനിച്ച പ്രശസ്ത സുവിശേഷ പ്രസംഗകനായിരുന്നു ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷി. സദ്വാർത്ത ലോകമെമ്പാടും എത്തിക്കുവാൻ മാധ്യമങ്ങളെ ശക്തമായി ഉപയോഗിക്കുവാൻ സാധിച്ചുവെന്നതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. യേശുവിന് വേണ്ടി സമർപ്പിച്ച തൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആലോചനാമൃതമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ തലക്കെട്ട്. കളിമൺ പാത്രത്തിലെ നിധി, അത്യുന്നതനായ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ അമൂല്യമായ വിളി താനാകുന്ന കളിമൺ പാത്രത്തിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. തൻ്റെ കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നും താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ പിൻവലിച്ചാൽ അത് താഴെ വീണുടയുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഹൃദയത്തിൽ സ്വീകരിച്ച ഈ അഗാധമായ എളിമയുടെ നിലപാടാണ് അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കിയത്. നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യർത്ഥമായി അഭിമാനിക്കുന്നതും അഹങ്കരിക്കുന്നതും? എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, സംഘടനാ പാടവമുണ്ട്, വശ്യമായി സംസാരിക്കുവാനുള്ള കഴിവുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, സുഹൃത്ത് ബലമുണ്ട്, ഇങ്ങനെയൊക്കെ. എന്നാൽ ഇവയത്രയും ദാനമാണെന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. ഒരു നിമിഷം മതി ഇവയൊക്കെ കൈമോശം വരുവാൻ. പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവച്ചതോർക്കുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതം വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വളരെ കുറഞ്ഞു. ഒരു വാക്യം വായിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ആദ്യ ഭാഗം അദ്ദേഹം മറന്നു കഴിഞ്ഞിരിക്കും. ഇത്രയുള്ളൂ നാം നമുക്കുണ്ടെന്ന് അഹങ്കരിക്കുന്നവയുടെ കാര്യം. അതിനാലാണല്ലോ വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ ലോകത്തിലെ സർവ്വ മനുഷ്യരോടും ഈ ചോദ്യം ചോദിക്കുന്നത്, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? 1 കൊരിന്തോസ് 4:7. ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും ബഹുമാനിതരാകുവാൻ ആഴമായ എളിമയുടെ മനോഭാവം നമുക്ക് സൂക്ഷിക്കുവാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ബിഷപ്പ് ഷീനിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തെ സ്പർശിച്ച ഒരു അത്ഭുത മാനസാന്തരവും അതിൻ്റെ പിന്നിലെ കണ്ണീരും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. ഒരു വർഷം അദ്ദേഹത്തെ ധ്യാനിപ്പിക്കുവാൻ വന്നത് പ്രശസ്ത ധ്യാനഗുരുവായ ഒരു ഡൊമിനിക്കൻ വൈദികനായിരുന്നു. പ്രഭാതഭക്ഷണത്തിനിടയ്ക്ക് അദ്ദേഹം ബിഷപ്പിനോട് പറഞ്ഞു, പണ്ട് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. മാത്രവുമല്ല, നിരീശ്വരവാദം പ്രചരിപ്പിക്കുവാൻ ഒരു പത്രം നടത്തിയിരുന്ന എഡിറ്ററുമായിരുന്നു ഞാൻ. ബിഷപ്പിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. പിന്നെ താങ്കൾ എങ്ങനെ ഒരു വൈദികനായി? അദ്ദേഹം ചോദിച്ചു. ആ ധ്യാനഗുരു തൻ്റെ പൂർവ്വകഥ ബിഷപ്പിനോട് പങ്കുവച്ചു. എൻ്റെ പൂർവാശ്രമത്തിലെ പേര് ഫെലിക്സ് എന്നായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചിരുന്നവനാണ് ഞാൻ. കാരണം എൻ്റെ ഭാര്യ വളരെ ഭക്തിയും സൽസ്വഭാവിയുമായ ഒരു സ്ത്രീരത്നമായിരുന്നു. എലിസബത്ത് അതായിരുന്നു അവളുടെ പേര്. എന്നാൽ പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. എൻ്റെ ഭാര്യയ്ക്കൊരു വല്ലായിക, വിദഗ്ധ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചു. രോഗം കണ്ടുപിടിച്ച ശേഷം അദ്ദേഹം ആ ഞെട്ടിപ്പിക്കുന്ന ദുഃഖസത്യം ഞങ്ങളോട് പങ്കുവച്ചു. വളരെ അപൂർവവും എന്നാൽ ചികിത്സയില്ലാത്തതുമായ ഒരു രോഗമാണ് എലിസബത്തിൻ്റേത്. സ്വാഭാവികമായും ഞങ്ങളെ ഈ വാർത്ത വളരെ വേദനിപ്പിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ പെട്ടെന്ന് അതിനെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചു. ദൈവമറിയാതെയൊന്നും സംഭവിക്കുന്നില്ല, അതിനാൽ ഈ രോഗത്തിലൂടെ ദൈവമെന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്നവൾ എന്നോട് പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന എനിക്കത് സ്വീകാര്യമായി തോന്നിയില്ല. എൻ്റെ മനസ്സിൽ മുഴുവനും സംശയങ്ങളും നിരാശയുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഈ കഠിനമായ രോഗത്തിനിടയിലും എൻ്റെ ഭാര്യ വളരെ ശാന്തയായിരുന്നു. അവൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായും കാണപ്പെട്ടിരുന്നു. എന്തായിരിക്കാം അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെ നീണ്ട 10 വർഷങ്ങൾ കടന്നുപോയി. വേദനകൾക്കൊടുവിൽ അവളുടെ ആത്മാവ് സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് പറന്നു പോകുവാനുള്ള ദിവസമെത്തി. എനിക്കതറിയില്ലായിരുന്നു, പക്ഷേ അവളത് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. എൻ്റെ ചെവി അവളുടെ അധരങ്ങളോട് തൻ്റെ ദുർബലമായ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ടവൾ പതുക്കെ പറയുവാൻ തുടങ്ങി, ഫെലിക്സ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരവസാനത്തെ ആഗ്രഹമുണ്ട്. അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കണം. മാത്രവുമല്ല, ഒരു ക്രിസ്ത്യാനിയാവണം. കത്തോലിക്കാ സഭയിൽ അങ്ങ് ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് ഒരു വൈദികനാകണം. ഇതാണ് എൻ്റെ അന്ത്യാഭിലാഷം. അവളുടെ അന്ത്യാഭിലാഷം ഒരിക്കലും നിറവേറ്റുവാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്ത് ഞാൻ നെടുവീർപ്പോടെ കരഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. ശാന്തമായി അവളുടെ ആത്മാവ് നിത്യതയിലേക്ക് പറന്നുയർന്നു. അവളുടെ മരണശേഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു. കാരണമെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ദിവസം അവളുടെ മേശ ഞാൻ വൃത്തിയാക്കുകയായിരുന്നു. അതാ ഒരു കുറിപ്പ്. ഞാൻ ശ്രദ്ധയോടെ വായിച്ചു. തനിക്ക് മാരകമായി അസുഖമാണ് ഉള്ളത് എന്നറിഞ്ഞപ്പോൾ അവൾ ദൈവത്തിന് സമർപ്പിച്ച പ്രാർത്ഥനയായിരുന്നു അത്. 1904 ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഫെലിക്സിനെ അങ്ങേക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങുവാൻ പറ്റിയ രീതിയിൽ അത്രമാത്രം സഹനം എനിക്ക് തരണമേ എന്ന്. ഇപ്പോൾ ഞാൻ അറിയുന്നു, എന്റെ ഭാര്യയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ് നിരീശ്വരനായിരുന്ന എന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഒരു വൈദികനാക്കിയത് എന്ന്. ചികിത്സിച്ചു ഭേദമാക്കുവാൻ പറ്റാത്ത ഒരു മാരക രോഗമാണ് തനിക്ക് പിടിപെട്ടത് എന്നറിഞ്ഞപ്പോൾ ആ ഭക്തയായ സ്ത്രീ പ്രാർത്ഥിച്ചത്, കർത്താവെ, വൈദ്യശാസ്ത്രം എന്നെ ഉപേക്ഷിച്ചു, അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ എന്നല്ല. നേരെ മറിച്ച് അവളുടെ ഭർത്താവിന്റെ ആത്മാവിന്റെ സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു. കാരണം നിത്യജീവിതത്തെക്കുറിച്ച് അവൾക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നു. അതിലാണ് അവൾ പ്രത്യാശ വെച്ചത്. ഈ നശ്വര ലോകത്തിലല്ല, നശ്വരമായ ഈ ശരീരത്തെ നൽകിക്കൊണ്ട് അനശ്വരമായ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങുവാൻ അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഭാര്യ തനിച്ചല്ല സ്വർഗത്തിൽ പോകേണ്ടത്, ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടാണ്. ഭർത്താവിന്റെ ആത്മരക്ഷ ഭാര്യയുടെയും ബാധ്യതയാണ്. നേരെ തിരിച്ചു. ആത്മരക്ഷയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കേണ്ടവരാണ് ജീവിത പങ്കാളികളെന്ന് എലിസബത്തിന്റെ ബലി സ്നേഹപൂർവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കുണ്ടാവുന്ന കണ്ണീരൊന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവ സ്നേഹത്തോടെ അവ അനുവദിക്കുന്നവന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ അവിടുന്ന് അവയെ മുത്തുമണികളാക്കി തിരിച്ചു നൽകും. കണ്ണീരോടെയുള്ള പ്രാർത്ഥന വളരെ ശക്തമാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായും പ്രാർത്ഥന കേൾക്കും. പഴയ നിയമത്തിൽ നിന്നൊരു സംഭവം ഉദാഹരണമായി ഉദ്ധരിക്കട്ടെ. ഹെസക്കിയ രാജാവിന് ലഭിച്ച അത്ഭുത രോഗശാന്തി 2 രാജാക്കന്മാർ 20 വിവരിക്കുന്നുണ്ട്. യൂദാ രാജാവാണ് ഹെസക്കിയ. അദ്ദേഹത്തിന് പിടിപെട്ടതൊരു മാരക രോഗം. ദൈവം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചെടുക്കുവാൻ തീരുമാനിച്ചു. ഈ സന്ദേശം നൽകുവാൻ അവിടുന്ന് യേശയ്യ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അദ്ദേഹം ചെന്ന് രാജാവിനോട് പറഞ്ഞു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഏത് മനുഷ്യനാണെങ്കിലും മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവുമല്ലോ. തന്റെ ആയുസ് അവസാനിക്കാറായി എന്ന് തിരിച്ചറിഞ്ഞ ഹെസക്കിയ കണ്ണീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചുവരിലേക്ക് മുഖം തിരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചതെന്ന് ഓർക്കണമേ. അദ്ദേഹത്തിന്റെ കണ്ണീര് ദൈവത്തിന്റെ മനസ്സലിയിച്ചു. അത് ദൈവത്തിന്റെ തീരുമാനം മാറ്റുവാൻ പോന്നതായിരുന്നു. ദൈവം വീണ്ടും യേശയ്യ പ്രവാചകനെ വിളിച്ച് തന്റെ മാറിയ സന്ദേശം നൽകുവാൻ പറഞ്ഞയക്കുകയാണ്. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. 2 രാജാക്കന്മാർ 20:5-6. അങ്ങനെ ഹെസക്കിയ രാജാവ് അത്ഭുത രോഗശാന്തി പ്രാപിച്ചു. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതയിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനങ്ങൾ 34:6. അതിനാൽ ഒരു കഷ്ടതയുടെ ജലവും നമ്മെ മൂടിക്കളയുവാൻ അനുവദിക്കരുത്. ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ മുകളിലൂടെ കടന്നു വരുന്ന ഒരു ദൈവം നിന്റെ അടുത്തുണ്ട്. നിന്റെ ആവശ്യം എന്തായാലും ഈ നിമിഷം തന്നെ അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങന്റെ പ്രാർത്ഥനകൾ ചെവിച്ചായച്ച് കേൾക്കുന്നവനാണല്ലോ. കഠിനമായ ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. നിങ്ങളുടെ വേദന ഏറ്റുപറയുക, എന്നെ ആശ്വസിപ്പിക്കണമേ. ഞാനിപ്പോൾ ചൊരിയുന്ന കണ്ണീർ എന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി മാറ്റിയാലും. പ്രത്യേകമായ ഈ വേദനയിലൂടെ എന്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, ഈ നിമിഷം തന്നെ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.